ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഒരേ സാഹചര്യത്തിലുള്ള രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് പറയാൻ പോകുന്നത്. ദുബായിൽ ഒരു ബാച്ചിലർ മുറിയിൽ താമസിക്കുന്ന യുവാവിനെ അതേ മുറിയിൽ താമസിക്കുന്ന മറ്റുള്ളവർ കഴിഞ്ഞ ദിവസം പുറത്താക്കി. കാരണം ഇയാൾക്ക് COVID-19 പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചു എന്നതുകൊണ്ട്. റൂമിനുള്ളിൽ കയറാൻ നിവൃത്തിയില്ലാത്തതിന്റെ സങ്കടം, രോഗം സ്ഥിരീകരിച്ചതിന്റെ ആധി മറുവശത്ത്. എന്തു ചെയ്യണം, ആരോട് പറയണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ യുവാവ് അറിയാവുന്നവരെയൊക്കെ ഫോൺ വിളിച്ചു കാര്യം പറയുന്നുണ്ട്. കാര്യമറിഞ്ഞ അയാളുടെ പരിചയക്കാർ അവർക്കറിയാവുന്ന സന്നദ്ധ പ്രവർത്തകരെയും മാധ്യമ സുഹൃത്തുക്കളെയും വിളിച്ചറിയിക്കുന്നു. ഒടുവിൽ വൈകുന്നേരത്തോടെ ദുബായ് ഹെൽത്ത് അതോറിറ്റി ആംബുലൻസുമായി എത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. മറ്റൊരു സാഹചര്യം ഇങ്ങനെയാണ്. 8 പേർ കഴിയുന്ന ഒരു ഹാളും ഒരു മുറിയുമുള്ള ബാച്ചിലർ അക്കോമഡേഷനിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു. അയാൾ ആകെ പരിഭ്രാന്തിയിലായി. തന്റെ രോഗാവസ്ഥ മാത്രമല്ല, കൂടെയുള്ളവർക്ക് കൂടി താൻ കാരണം രോഗം പടരുമോ എന്ന ആശങ്ക അയാളെ അസ്വസ്ഥനാക്കി. എന്നാൽ കൂടെയുള്ളവർ ചെയ്തത് അദ്ദേഹത്തിനുവേണ്ടി ഒരു മുറി ഒഴിഞ്ഞുകൊടുക്കുകയും ഹെൽത്ത് അതോറിറ്റി നടപടി സ്വീകരിക്കുന്നതുവരെ മുറിക്കുള്ളിൽ ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഏർപ്പാടാക്കുകയുമായിരുന്നു. പരിഭ്രമിച്ചു നിൽക്കുന്ന സുഹൃത്തിനെ ആശ്വസിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത്. അതോടൊപ്പം അവരും പരിശോധനയ്ക്ക് വിധേയരായി. സാഹചര്യം സമാനമാണ്, എന്നാൽ സമീപനങ്ങൾ രണ്ടാണ്. ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും പുകഴ്ത്താനോ ഉള്ള സമയമല്ലിത്. രോഗത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണമായിരിക്കാം ആദ്യത്തെ കേസിൽ സുഹൃത്തിനെ മുറിക്കുള്ളിൽ നിന്ന് പുറത്താക്കിയത്. അജ്ഞതയാണ് അവരുടെ ഭയത്തിന്റെ അടിസ്ഥാനം. മാനസികമായി പിരിമുറുക്കം കൂട്ടി രോഗം വരുത്തിവയ്ക്കരുത് എന്നാണ് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്. 4-5 പേർ ഒരുമിച്ച് കഴിയുകയും അവരിൽ ചിലർക്ക് ജോലിക്ക് പോയി തിരികെ വരേണ്ടി വരികയും മറ്റുള്ളവർ റൂമിൽ തന്നെ ഇരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥയും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇതിൽ ആരാണ് രോഗവാഹകനായി വരുന്നത് എന്ന ഭയം റൂമിലിരിക്കുന്നവരിലുണ്ടാകും. കമ്പനിയുടെ കടുത്ത നിലപാട് കാരണം ജോലിക്ക് പോയേ പറ്റൂ എന്ന അവസ്ഥയിലാണ് മറ്റുള്ളവർ. COVID-19 പോസിറ്റീവായി എന്നതിനർത്ഥം മാറാവ്യാധി പിടിപെട്ടു എന്നല്ല. മാനസികമായി ധൈര്യം സംഭരിച്ചില്ലെങ്കിൽ രോഗാണു വളരെ വേഗം ശരീരത്തെ കീഴ്പ്പെടുത്തും. അതിനിട കൊടുക്കരുത്.
ഹെൽത്ത് ഹബ് ക്ലിനിക്കിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഹാൻസ് വിശദീകരിക്കുന്നു.
ആക്ച്വലി ഇത് പേടിക്കേണ്ട ഒരു വലിയ രോഗമല്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ. കാര്യം ഇതൊരു സാധാരണ നമുക്കുണ്ടാകുന്ന ജലദോഷപ്പനി പോലത്തെ ഒരു വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് പെട്ടെന്ന് ആൾക്കാരിലേക്ക് പകരുന്ന ഒരു സാധനമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കെയർഫുൾ ആകുന്നതും ശ്രദ്ധിക്കേണ്ടതുമാണ്. അത് പോസിറ്റീവ് ആകുന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കുക, അതായത് നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവുകയോ വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാര്യമായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വേണ്ട ചികിത്സാ രീതി അല്ലെങ്കിൽ ഡോക്ടർമാരോട് കോണ്ടാക്ട് ചെയ്ത് പറയുക ചെയ്യേണ്ടത്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം നമുക്ക് മരണപ്പെടും അല്ലെങ്കിൽ അത് വളരെ പേടിക്കേണ്ട ഒരു സംഗതിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഇവിടെപ്പം തന്നെ നമുക്കറിയാം കുറേ ആൾക്കാർക്ക് പോസിറ്റീവ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ അവർ കംപ്ലീറ്റ്ലി രോഗവിമുക്തി ആകുന്ന ആൾക്കാരും ഉണ്ട്. നമ്പർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. മറ്റുള്ളവരും പകരുന്ന രോഗങ്ങൾ പോലെയല്ല ഇത്. ആക്ച്വലി ഇത് നമുക്ക് വന്ന് ഒരു വൈറൽ ഇൻഫെക്ഷൻ പോലെ വന്ന് 14 മുതൽ 28 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു രോഗമാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി നമ്മൾ. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത് വരാതെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് നമ്മുടെ ശുചിത്വ രീതി കൈ കഴുകുന്നതും മാസ്ക് ധരിക്കുന്നതും ആൾക്കാരുമായിട്ട് അകലം പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു പരിധിവരെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ തന്നെ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഞങ്ങളെ പോലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാർ വളരെ രോഗികളുമായിട്ട് ബന്ധപ്പെടുകയും പോസിറ്റീവുള്ള രോഗികളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പേടിച്ചു എന്നാൽ കാര്യമില്ല, പേടിക്കേണ്ട ഒരു കാര്യമല്ല അത്.
ഇനി പോസിറ്റീവ് ആയാൽ പോലും ഓരോരുത്തരിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ആരോഗ്യമുള്ള ശരീരത്തിൽ കടുത്ത പനിയോ തൊണ്ടവേദനയോ ശരീരം വേദനയോ ഒന്നും കാണിക്കണമെന്നില്ല. ഷുഗറോ കൊളസ്ട്രോളോ രക്തസമ്മർദ്ദമോ തുടങ്ങി മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണ് ചികിത്സയ്ക്ക് മുൻഗണന നൽകേണ്ടത്.
പ്രായമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുള്ള മറ്റുള്ള ക്രോണിക് രോഗങ്ങൾ, അതായത് ഡയബറ്റീസ് അല്ലെങ്കിൽ ആസ്മ ഉള്ളവര്, ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരിക, ആൾക്കാർക്ക് പോസിറ്റീവ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, നമുക്കൊക്കെ അറിയാം ഡയബറ്റീസിൽ നമ്മുടെ പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി വളരെ കുറയുമെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും മാക്സിമം കൺട്രോൾ ചെയ്ത് ഷുഗറിന് ലെവല് കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഡയബറ്റീസ് സ്റ്റാറ്റസ് കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പുക വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. കാര്യം പുകവലി വല്ലാതെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം ഇത് ലങ്സിലേക്ക് പോവുകയും ഈ പറഞ്ഞ വൈറസും ലങ്സിലാണ് കൂടുതലും ബാധിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് പുകവലി കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുപോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബി പിക്ക് ഹൈപ്പർ ടെൻഷന് കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കഴിക്കുന്ന മരുന്നുകൾ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യുക. കാര്യം ക്രോണിക് ഡിസീസുകൾ, അതായത് നമ്മൾ സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുള്ളവർ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ തന്നെ നോക്കണം. ഇത് ഉള്ളത് കൊണ്ട് ഇതും ആ മരുന്ന് കഴിക്കേണ്ടെന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ഡയറ്റ് കാര്യങ്ങൾ നമ്മൾ അയ്യോ അസുഖമാണല്ലോ എന്ന് കരുതി കൂടുതൽ കഴിച്ച് ഷുഗർ കൂട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഹൈഡ്രേഷൻ, നന്നായിട്ട് വെള്ളം കുടിക്കുകയും നമ്മൾ ഹെൽത്തി ഡയറ്റ്, അതാണ് നമ്മൾ എപ്പോഴും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും പ്രിവെന്റീവ് ആയിട്ടാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം.
അതാണിപ്പോൾ ഈ രാജ്യത്തെ ഹെൽത്ത് അതോറിറ്റി ചെയ്യുന്നതും. പ്രായമായവർ, ഗർഭിണികൾ, നേരത്തെ പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്നവർ, ഇങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുൻഗണനാക്രമം തയ്യാറാക്കി അതിൽ നിന്നും ആളുകളെ നിശ്ചയിച്ചാണ് ഐസൊലേഷന് വിധേയരാക്കുന്നത്. പോസിറ്റീവായി പക്ഷെ ചികിത്സ കിട്ടുന്നില്ല എന്ന പരാതിക്ക് അടിസ്ഥാനമില്ല. കാരണം ഇതിന് ചികിത്സയില്ല എന്നത് തന്നെയാണ്. മറിച്ച് സപ്പോർട്ടീവ് മെഡിസിൻ മാത്രമേ ഉള്ളൂ. അത് കടുത്ത പനിക്കും ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കും മറ്റസുഖങ്ങൾക്കുമൊക്കെയാണ്. യുഎയിൽ മലയാളി സമൂഹത്തിന്റെ സഹായത്തിനായി ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ രാപ്പകൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഹെൽത്ത് അതോറിറ്റിയുമായി സഹകരിക്കുകയും ചെയ്യുന്നു. അതേസമയം പാനിക് സിറ്റുവേഷനിൽപ്പെട്ട് മാനസികാരോഗ്യം തകരാറിലാവുന്ന സാഹചര്യത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. കൂടെയുള്ളയാൾക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നറിഞ്ഞാലുടൻ അയാളെ പടിക്ക് പുറത്ത് നിർത്തുക എന്ന സമീപനം നല്ലതാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഇപ്പോൾ പ്രതിദിനം 10,000 പേർക്ക് പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനം യുഎയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 14 ഡ്രൈവ് ത്രൂ സംവിധാനം വഴി മാത്രം 7,100 പേർക്ക് ദിവസേന പരിശോധന നടത്താം. ശേഷിച്ചവ വിവിധ ആശുപത്രികളിലും ലാബുകളിലുമാണ്. രോഗം സ്ഥിരീകരിച്ചവരും സമ്പർക്കം പുലർത്തിയവരും സ്വന്തം താമസസ്ഥലത്ത് പ്രത്യേക മുറിയിൽ ക്വാറന്റീൻ ചെയ്യാനാണ് ആദ്യം നിർദ്ദേശിക്കുന്നത്. രോഗമുള്ളവർ N95 മാസ്കും ധരിച്ചിരിക്കണം എന്നതുൾപ്പെടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളുണ്ട്. ആശുപത്രികളിലെ സൌകര്യമനുസരിച്ചും രോഗബാധിതരുടെ ആരോഗ്യാവസ്ഥയുടെ തോതും രോഗം പടരാനുള്ള സാധ്യതകളും പരിഗണിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കോവിഡ് ഭീതിയിൽ ടെൻഷനടിച്ച് നെഞ്ചുവേദനയും വിഷാദരോഗവുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണവും വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷാദരോഗം വർദ്ധിപ്പിച്ച് കൂടുതൽ അപകടങ്ങളിലേക്ക് നീങ്ങരുത്. ഈ കാലവും കടന്നുപോകും എന്ന് മാത്രമേ ആശ്വസിപ്പിക്കാനുള്ളൂ.